മഹായോഗം വി മുരളീധര മേനോൻ. ആധ്യാത്മിക ലോകത്തിലെ ഒരു അപൂർവ വിസ്മയമാണ് രമണ ഭഗവാൻ. ഗുരുവില്ല, തപസ്സില്ല, എങ്കിലും അനാരൂഢ യൗവനത്തിൽ തന്നെ പൂർണജ്ഞാനി. ഒരു മിന്നലൊളി പോലെ ചിക്കെന്നാണ് ജ്ഞാനോദയം. ആത്മാവിൻ്റെ അനന്തമഹസിൽ സശരീരനായി 70 വർഷം തിരുവണ്ണാമലയിൽ വാണു. ഒടുവിൽ ഭൗതികദേഹം ഉപേക്ഷിച്ചു, ബ്രഹ്മലീനനായി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നും. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നമ്മുടെ കൺമുൻപിൽ ആടിയതാണ് ഈ മഹോദാര ചരിതം. ജനനാൽ പ്രഭൃതി ജ്ഞാനികളായവരും കഠിന ദീർഘമായ തപസ്സിൽ കൂടി ജ്ഞാനസിദ്ധി വന്നവരുമായ രണ്ടുതരം ജ്ഞാനികളെപ്പറ്റി ശ്രീരാമകൃഷ്ണൻ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞവർക്ക് ഒരു പൂമൊട്ട് പൂവായി വിടരാനുള്ള ആയാസമേ വേണ്ടൂ ജ്ഞാനസിദ്ധിക്ക്. അവർ ലോകഗുരുക്കന്മാർ. നിത്യമുക്തരായ അവർ ശരീരം എടുക്കുന്നതു തന്നെ ലോകാനുഗ്രഹത്തിന്, ലോകാനുകമ്പ കൊണ്ട്. അരുണാചല ശിവൻ, അചല ശിവൻ, രമണൻ ചലിക്കുന്ന ശിവനും. ബാല്യത്തിൽ തന്നെ അരുണാചലം അദ്ദേഹത്തെ മുഗ്ധചേതസ്സാക്കിയിരുന്നു. അത് മലയല്ല, ദിവ്യമായ ഉണ്മയാണെന്ന സഹജാവബോധം വെങ്കട്ടരാമന്, അതായിരുന്നു ആദ്യ പേര്, കുട്ടിക്കാലത്തു തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആർക്കും ഉണർത്താനാവാത്ത ഗാഠനിദ്രയിൽ അദ്ദേഹം ലയിക്കും. സമാധി എന്നാണ് ഇതിനുള്ള സാങ്കേതിക പദം. ലോകബാഹ്യനായി, ഉദാസീനനായി, അന്തർമുഖനായി ഏതാണ്ട് 16 വയസ്സുവരെ അദ്ദേഹം കഴിഞ്ഞു. മരണം നമുക്ക് ഭയങ്കരമായൊരു പ്രഹേളികയാണ്, അത് നമ്മെ തളർത്തുന്നു. പക്ഷേ വെങ്കട്ടരാമന് അത് ഉണ്മയുടെ രഹസ്യഭേദനമായിരുന്നു. 16 വയസ്സുള്ളപ്പോൾ ഒരു നാൾ പെട്ടെന്ന് മരണചിന്ത, മരണഭയം അദ്ദേഹത്തെ ആവേശിച്ചു. പക്ഷേ ഇത് ഇത്തിരി നേരം മാത്രം. പെട്ടെന്ന് കുട്ടി സ്വയം ചോദിച്ചു, ആരു മരിക്കുന്നു? എന്താണ് മരിച്ചില്ലാതാകുന്നത്? ബന്ധുക്കൾ വന്ന് മരിച്ചുപോയ ശരീരം ചുടലക്കളത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കും. അതോടെ ശരീരം വെണ്ണീറായി. പക്ഷേ ഈ ശരീരത്തോടൊപ്പം ഞാനും മരിക്കുമോ? ഈ ഞാൻ ശരീരമോ ശരീരഭിന്നമോ? ശരീരഭിന്നമെങ്കിൽ അത് മരിക്കുന്നില്ലേ? ഇതൊന്ന് അഭിനയിച്ചു നോക്കാനായി പിന്നെയുള്ള ശ്രമം. ശരീരം നിശ്ചലമാക്കി പ്രാണനെ നിരോധിച്ച് ജഡം പോലെ കിടന്നു. ശരീരത്തിൻ്റെ സമസ്ത ശക്തികളും പ്രത്യാഹരിച്ച് മനസ്സിനെ അടക്കി, അതിനെ അന്തർമുഖമാക്കി, ഉള്ളിൻ്റെ ആഴങ്ങളിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ എല്ലാറ്റിനും പരമാസ്പദമായ ആത്മചൈതന്യത്തിൽ അത് വിലയിച്ചു. മനസ്സില്ലെങ്കിൽ അഹമില്ല, അഹമില്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചവുമില്ല. അവയെല്ലാം നിഴലുകൾ. ഇതെല്ലാം അദ്ദേഹം ഉണർന്നു കിടന്നു കണ്ടറിഞ്ഞതാണ്. അവ്യയ ദിവ്യമായ ഈ സത്തയാണ് സത്യം. അത് ഏകം നിത്യം ബോധാനന്ദസ്വരൂപം. അല്പനേരത്തെ മരണാഭിനയത്തിൽ കൂടി വെങ്കട്ടരാമൻ രമണ മഹർഷിയായി. ഈ പൂർണ്ണസത്യത്തിൻ്റെ നിറവെളിച്ചത്തിൽ അദ്ദേഹം അനുനിമിഷം ജീവിച്ചു. പിന്നീട് തിരുവണ്ണാമലയിൽ ഞാനെന്ന ഭാവമറ്റ അവസ്ഥയിൽ സഹജസമാധിയിൽ ഏതു പൊഴുതും അദ്ദേഹം കഴിഞ്ഞു. ഈ ലോകവും ജീവസമൂഹവും അദ്ദേഹത്തിൻ്റെ ആത്മാവിഷ്കാരമായി അദ്ദേഹം കണ്ടു. എല്ലാ വ്യാപാരങ്ങളിലും സമ്പർക്കങ്ങളിലും സംഗീതത്തിലെ ശ്രുതി പോലെ ഈ സർവാത്മൈക്യബോധം സ്ഫുടമായി പ്രകാശിച്ചുകൊണ്ടിരുന്നു. 70 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ ഭൗമജീവിതം അവസാനിച്ചു. രമണ മഹർഷി പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല. സത്യത്തിനുണ്ടോ പുതുമയും പഴമയും? അത് സനാതനം. പക്ഷേ അദ്ദേഹം അത് പുനരാവിഷ്കരിച്ചു, മതത്തിൻ്റെ ശൈലിയിലല്ല, ശുദ്ധശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മതയോടെ. ഞാൻ ആര് എന്നു തന്നെ മഹർഷിയുടെ ഉപദേശങ്ങളുടെയെല്ലാം സാരരൂപം. നമ്മിലുള്ള യഥാർത്ഥ ഞാൻ, ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ മാറിമറയുന്ന ഞാൻ അല്ല. അത് ശുദ്ധനിത്യമായ ബോധസ്വരൂപം. അകത്തും പുറത്തുമുള്ള എല്ലാ ദൃശ്യങ്ങൾക്കും വ്യാപാരങ്ങൾക്കും അത് നിത്യസാക്ഷി. തൻ്റെ അഹം ലയിച്ചടങ്ങുന്ന ഗാഢനിദ്ര കഴിഞ്ഞുണരുമ്പോൾ താൻ സുഖമായി ഉറങ്ങി എന്നു പറയുന്നതും നാം വ്യവഹരിക്കുന്ന ഞാൻ ഇല്ലാത്ത നിദ്രയ്ക്കും സാക്ഷിയായി യഥാർത്ഥമായ ഞാൻ ഉള്ളതുകൊണ്ടാണ്. ഈ ഞാൻ സർവസാക്ഷിയാണ്, സർവത്തിനും ആധാരവുമാണ്. അതാണ് എൻ്റെ സത്യം, ഉണ്മ. ബാക്കിയെല്ലാം വന്നും പോയുമിരിക്കുന്ന പ്രതിഭാസങ്ങൾ. മഹർഷി പറയുന്നു, നിങ്ങൾ സ്വയം ചോദിക്കുക, ആരാണ് ഈ ഞാൻ? ഞാൻ എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കുക. ഈ ഉൽപ്പത്തി വിചാരത്തിൽ മനസ്സിനെ നിർത്തുക. കടന്നു വരുന്ന മറ്റു ചിന്തകളെല്ലാം തള്ളി നീക്കുക. ഈ പ്രക്രിയ പെട്ടെന്നോ പിന്നീടോ നിങ്ങളെ ആത്മസാക്ഷാത്കാരത്തിൽ കൊണ്ടെത്തിക്കും. ഞാൻ ആര് എന്ന ആത്മവിചാരം ഏകാഗ്രതയോടെ പിന്തുടരുമ്പോൾ കടന്നിൽ കൂടെ ഇളകിയതുപോലെ എണ്ണമറ്റ ചിന്തകൾ പറന്നുയർന്ന് നമ്മളെ ഇളക്കും, വലയ്ക്കും. പക്ഷേ അവയ്ക്കും ആസ്പദം ഈ ഞാൻ ആണ്. ഓരോ ചിന്ത വരുമ്പോഴും സ്വയം ചോദിക്കുക, ആരുടേതാണ് ഈ ചിന്ത? ഉത്തരം വ്യക്തം, ഞാൻ ഇല്ലെങ്കിൽ ഇവയൊന്നുമില്ല. ഈ ഞാൻ ആര്, എവിടെ നിന്നുണ്ടായി? മഹർഷി ഉപദേശിക്കുന്നു, നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന ചിന്തകളുടെ വൈവിധ്യം, ബാഹുല്യം കണ്ട് നിരാശപ്പെടരുത്. മുമ്പ് പറഞ്ഞ മാർഗം വിശ്വാസത്തോടും പ്രതീക്ഷയോടും പിന്തുടരുക. നിശ്ചയമായും നിങ്ങൾ വിജയിക്കും. ഇതിനു വേണ്ടത് മനസ്സിൻ്റെ അന്തർമുഖീകരണവും ഏകാഗ്ര ശ്രമവും തന്നെ. ചിന്തകൾ ഒന്നൊന്നായി ഒഴിയുമ്പോൾ, കോളിളക്കം അടങ്ങി മനസ്സ് ശാന്തമാകുമ്പോൾ, നാം വ്യവഹരിച്ചു നടക്കുന്ന നമ്മുടെ അഹം, മനസ്സ് വിലയിക്കുന്നു. നമ്മുടെ ആത്മസ്വരൂപം ഞാനെന്ന ശുദ്ധബോധമായി ഹൃദയത്തിൽ സ്ഫുടപ്രകാശം ചെയ്യുന്നു. മനസ്സിന്, ബുദ്ധിക്ക് ആത്മാവിനെ ആവിഷ്കരിക്കാനാവില്ല. മനസ്സ് നിർവ്യാപാരവും ശാന്തവുമാവുമ്പോൾ ആത്മാവ് സ്വയം പ്രകടമാകുന്നു. ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖീകരിക്കുമ്പോൾ, സത്യജിജ്ഞാസ ഉണരുമ്പോൾ, ഏകതാനമായ സാധന തുടരുമ്പോൾ ആത്മാവിൻ്റെ സാക്ഷാത്കാരമുണ്ടാകും. ആത്മാവാണ് നമ്മുടെ ഉണ്മ. അതാണ് അവ്യയമായ ശാന്തിയും ആനന്ദവും. ആത്മാവ് നമ്മിൽ നിത്യവർത്തി. അതിനെ മറയ്ക്കുന്ന മറകൾ നീങ്ങുമ്പോൾ അത് സ്വയം അഭിവ്യക്തമാകുന്നു. ബുദ്ധി കൊണ്ടറിയുന്നത് വെറുതെ. ആത്മാനുഭവമാണ് വേണ്ടത്. ഇത് എല്ലാവരുടെയും ജന്മാവകാശമാണ്. സ്വാനുഭൂതിയിൽ കൂടി സ്വന്തം സത്യം അറിയുന്നത് തന്നെ ജീവിതത്തിൻ്റെ പരമസാഫല്യം. അന്തരംഗത്തിൽ പെരുകി വരുന്ന വൃത്തികളെ അടക്കുക തന്നെ ഒരേ ഒരു മാർഗം. സങ്കല്പ വികൽപ്പങ്ങളുടെ ഒരു കടുംകെട്ടാണ് മനസ്സ്. അവയുണ്ടെങ്കിൽ നാമും നമുക്ക് ബാഹ്യമായ ജീവസമൂഹവും ഈ ലോകവും ജനിമൃതികളുമൊക്കെയുണ്ട്. ആത്മനിഷ്ഠയില്ലാത്ത ഓരോ കർമ്മവും കെട്ടുകളെ ബലപ്പെടുത്തും, അഹത്തെ വളർത്തും. ബഹിർമുഖമായ മനസ്സ് തന്നെ ലോകം. അന്തർമുഖമായ മനസ്സിൻ്റെ പ്രാപ്യസ്ഥാനം ചിദാനന്ദമാത്രമായ ആത്മാവും. ആത്മാവിൽ നാം ഉണരുമ്പോൾ ലോകവും ലോകജീവിതവും സ്വപ്നമെന്ന് നാം അറിയും. ആത്മാവ് പൂർണ്ണം, ശുദ്ധം, ശാന്തം. സർവാധിഷ്ഠാനമായ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്കുള്ള നിമജ്ജനമാണ് മഹർഷി ഉപദേശിക്കുന്നത്. ലോകവും അതിലെ ചഞ്ചല സുഖങ്ങളും കാമനകളും അവയുടെ പൂരണങ്ങളുമായി ഈ കാലമത്രയും ഭ്രമിച്ചു കഴിഞ്ഞ ബഹിർമുഖ മനസ്സിനെ അന്തർമുഖമാക്കുക, ആത്മാഭിമുഖമാക്കുക, അതിൽ പ്രതിഷ്ഠിക്കുക. ഇതാണ് മഹർഷി ഉപദേശിക്കുന്ന മഹായോഗം. നമ്മിൽ പുലരുന്ന നിത്യനിരതിശയമായ സത്യത്തിൻ്റെ അനുസന്ധാനവും സാക്ഷാത്കാരവും തന്നെ ഇത്. അനാദിയാണ് ഈ വിദ്യ. എത്രയോ മുമുക്ഷുക്കൾ ഈ മാർഗത്തിൽ കൂടി ചരിച്ച് സത്യപഥത്തിലെത്തിയിരിക്കുന്നു. പ്രാക്തനമായ ഈ ജ്ഞാനത്തെ, ആത്മവിദ്യയെ ശ്രീശങ്കരൻ വിവേക ചൂടാമണിയിൽ ഇങ്ങനെ നിർവചിക്കുന്നു. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരം യോസൗ സമുജൃംഭതേ പ്രത്യഗ്രൂപതയാ സദാഹമഹമിത്യന്തസ്ഫുരന്നേകഥാ നാനാകാരവികാരഭാഗിനയിമാൻ പശ്യന്യഹം ധീമുഖാൻ നിത്യാനന്ദചിദാത്മനാ സ്ഫുരതിതം വിദ്ധിസ്വമേതം ഹൃദി. സർവാന്തര്യാമിയായി സർവനേരവും ഞാൻ ഞാൻ എന്നിങ്ങനെ ഏകരൂപമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും നാനാവിധ രൂപങ്ങളെയും വികാരങ്ങളെയും സ്വീകരിക്കുന്ന അഹങ്കാരാദി ദേഹാന്തമായ ഈ കോശങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതും ജാഗ്രത് സ്വപ്ന സുഷുപ്തിയവസ്ഥകളിൽ അതിസ്ഫുടം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും ആനന്ദസ്വരൂപമായി ഹൃദയത്തിൽ പ്രകാശിക്കുന്നതുമായ ഇതിനെ സ്വന്തം ആത്മാവെന്ന് നീ അറിയൂ. ആധുനിക കാലത്ത് അവതീർണനായ ഭഗവാൻ രമണൻ ശുദ്ധവും ഋജുവുമായ ഈ മാർഗത്തെ കാലത്തിൽ കൂടി കടന്നു വന്ന എല്ലാ ജടിലതകളിൽ നിന്നും സാങ്കേതികതകളിൽ നിന്നും മോചിപ്പിച്ച് സർവാഭിഗമ്യമാക്കി തീർത്തു. മതവും ജാതിയും ദേശവും ഭാഷയുമൊന്നും ഇല്ലാത്ത ഈ ശുദ്ധമാർഗം സാർവജനീനമാണ്. ഒന്നു തീർച്ച, ശിവസ്വരൂപമായ ശ്രീരമണൻ്റെ കൃപ മുമുക്ഷുവായ സാധകനുണ്ടായിരിക്കും. മഹായോഗമാർഗത്തിൻ്റെ സാരസ്വരൂപ നിർവചനം ഉദ്ധരിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കട്ടെ. ഹൃദയഗുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിഷമനസാ സ്വം ചിന്വതാ മജ്ജതാവ പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം. രമണഗീത 2:2 ശ്ലോകം. ഓം തത്സത്. ശ്രീ രമണാർപ്പണമസ്തു.